السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم رنيا സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം കിതാബുൽ ബുയൂഇൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ ആരംഭിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ക്ലാസ്. ഈ ക്ലാസ്സിൽ കച്ചവടത്തിൻ്റെ ഹുക്മിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിന്റെ പരാമർശത്തെപ്പറ്റിയും അതുപോലെ ആ കച്ചവടം അനുവദനീയമാകുവാനുള്ള നിബന്ധനകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ആ കച്ചവടത്തിൽ പാലിക്കപ്പെടേണ്ടതായ, അതല്ലെങ്കിൽ ആ കച്ചവടം ശരിയായ വിധത്തിലുള്ള ഇസ്ലാമികമായ കച്ചവടമാകാൻ പാലിക്കപ്പെടേണ്ട നിബന്ധനകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കച്ചവടത്തിന്റെ വിധിയെക്കുറിച്ച്, ഇസ്ലാമികമായ കാഴ്ചപ്പാടിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കച്ചവടത്തെ ഹലാലാക്കിയിരിക്കുന്നു, പലിശയെ അള്ളാഹു വിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്താണിത്. സ്വാഭാവികമായും മനുഷ്യന്റെ ഇടപാടുകളിൽ, മുആമലാത്തുകളിൽ കർമ്മശാസ്ത്രപരമായി അൽ അസ്ലു ഫീഹിൽ ഇബാഹ, അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഇടപാടുകളെല്ലാം അനുവദനീയമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിരോധിച്ചവയൊഴികെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കച്ചവട രീതി അല്ലെങ്കിൽ ഒരു രൂപത്തിലുള്ള ഇടപാട്, കരാറ്, അങ്ങനെ പരസ്പരം മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപാടുകളുടെ വിഷയത്തിൽ എല്ലാം അനുവദനീയമാണ്. അള്ളാഹുവും റസൂലും നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊഴികെ. അപ്പൊ അതാണ് അതിലുള്ള അസ്ല്, അടിസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായും ഓരോ കച്ചവടത്തെയും ആ കച്ചവടം അനുവദനീയമാണ് എന്നതിനല്ല നമുക്ക് തെളിവ് ആവശ്യമുള്ളത്. കാരണം പൊതുവെ കച്ചവടങ്ങളെല്ലാം അനുവദനീയമാണ്. മറിച്ച് ഒരു കച്ചവടം അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയണമെങ്കിലാണ് എനിക്ക് തെളിവ് ആവശ്യമുള്ളത്. ഇത് ആരാധനകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. കാരണം ആരാധനകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആരാധനകളും നിഷിദ്ധമാണ്. അള്ളാഹുവും റസൂലും ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്ത ആരാധനകളൊഴികെ എല്ലാ ആരാധനകളും നിഷിദ്ധമാണ്. അപ്പോൾ ഒരാളൊരു ആരാധന അനുഷ്ഠിക്കണമെങ്കിൽ അയാൾക്ക് ആ ആരാധന അനുഷ്ഠിക്കുവാനുള്ള തെളിവ് ആവശ്യമാണ്. ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടാകും എന്ന് കരുതുന്നു. അഥവാ ആരാധനകളുടെ വിഷയത്തിൽ അത് ചെയ്യുവാനാണ് നമുക്ക് തെളിവ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരാൾ, അയാളൊരു ആരാധന അയാളുടെ സ്വന്തം ചിന്തയിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് കരുതുക. ഒരാളൊരു ആരാധന അയാളുടെ ചിന്തയിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് കരുതുക. സ്വാഭാവികമായും ആ ആരാധനയ്ക്കുള്ള തെളിവ് എവിടെയെന്ന് നമ്മൾ അയാളോട് ചോദിക്കും. ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ടോ, റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ പറയുക ബിദഅത്താണ് എന്ന് പറയാം. അത് ബിദഅത്താണ്, പുതുതായി ഉണ്ടാക്കിയതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ലാത്തൊരു കർമ്മം ഈ ദീനിന്റെ പേരിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മടക്കപ്പെടുന്നതാണ്, അഥവാ അവനിലേക്ക് ശിക്ഷയായി അത് മടങ്ങുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ആരാധനകളുടെ വിഷയത്തിൽ അൽ അസ്ലു ഫീഹിൽ മന്ന, അഥവാ ആരാധനകളെല്ലാം നിഷിദ്ധമാണ്, അള്ളാഹു റസൂലും അനുവദിച്ച അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുകയും നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തവയൊഴികെ. എന്നാൽ കച്ചവടത്തിന്റെ വിഷയത്തിൽ എല്ലാം അനുവദനീയമാണ്, ഭക്ഷണങ്ങളുടെ വിഷയത്തിൽ എല്ലാം അനുവദനീയമാണ്, അള്ളാഹുവും റസൂലും വിരോധിച്ചവയൊഴികെ. അപ്പൊ അവിടെ നമുക്ക് വിരോധിച്ചതിനാണ് തെളിവ് വേണ്ടത്, ആരാധനകളുടെ വിഷയത്തിൽ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി അനുവദിച്ചതിനാണ് അല്ലെങ്കിൽ നമ്മോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതിനാണ് നമുക്ക് തെളിവ് ആവശ്യമായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കച്ചവട രംഗത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ച നിബന്ധനകളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. ഷുറൂത്തു സിഹ്ഹത്തിൽ ബൈഉ, ഷുറൂത്തു സിഹ്ഹത്തിൽ ബൈഉ, ഒരു കച്ചവടം ഇസ്ലാമികമായി ശരിയായ കച്ചവടമാണ് എന്ന് പറയാൻ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിക്കപ്പെട്ടിരിക്കണം. ഒന്നാമത്തെ നിബന്ധന, അത്തറാദി മിനൽ ബാഇഇ വൽ മുഷ്തരി ഇല്ല മൻ ഉക്രിഹ ബിഹഖിൻ. അത്തറാദി മിനൽ ബാഇഇ വൽ മുഷ്തരി, അഥവാ വിൽക്കുന്നവനും വാങ്ങിക്കുന്നവനും പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം കച്ചവടം നടക്കേണ്ടത്. വാങ്ങിക്കുന്ന ആളുടെയും തൃപ്തി വേണം, വിൽക്കുന്ന ആളുടെയും തൃപ്തി വേണം സ്വാഭാവികമായും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാദി മിൻകും, നിങ്ങൾ പരസ്പരമുള്ള തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കച്ചവടമൊഴികെ. അപ്പൊ അവിടെ ആ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കച്ചവടം പരസ്പരം വിൽക്കുന്ന ആളിൽ നിന്നും അതുപോലെ തന്നെ വാങ്ങിക്കുന്ന ആളിൽ നിന്നുമുള്ള തൃപ്തി നിബന്ധനയാണ് ഒരു കച്ചവടം ശരിയാകണമെങ്കിൽ. ഇല്ലാമൻ ഉക്രിഹ ബിഹഖിൻ, എന്നാൽ ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ന്യായമായ കാരണങ്ങൾ കൊണ്ട് വിൽക്കുവാൻ നിർബന്ധിക്കപ്പെട്ടവനല്ലാതെ, മനസ്സിലായോ, ന്യായമായ കാരണങ്ങൾ കൊണ്ട് വിൽക്കുവാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ആളുകൾക്ക്, അതാണ് ഇല്ലാമൻ ഉഖ്രിഹ ബിഹഖിൻ എന്ന് പറഞ്ഞത്. ന്യായമായ കാരണങ്ങൾ കൊണ്ട് നിർബന്ധിക്കപ്പെട്ടവനാണെങ്കിൽ, വിൽക്കുവാനോ വാങ്ങുവാനോ നിർബന്ധിക്കപ്പെട്ടവനാണെങ്കിൽ, സ്വാഭാവികമായും ആ ഒരു ഘട്ടത്തിൽ തൃപ്തി എന്നുള്ളത് നിബന്ധനയായി വരുന്നില്ല. കാരണം ഒരു ഉദാഹരണത്തിന്, ചില സന്ദർഭത്തിൽ നമുക്കറിയാം മഹ്ജൂർ എന്ന് പറയും, നമ്മൾ ഫിഖ്ഹിൽ മഹ്ജൂർ അലൈഹി എന്ന് പറയും, അഥവാ തന്റെ കടബാധ്യത തന്റെ സ്വത്തിനേക്കാൾ തന്റെ വരുമാനത്തെക്കാൾ കവിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം കോടതി ചിലപ്പോ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്നതിൽ നിന്നും അയാളെ എന്ത് ചെയ്യും, അയാളെ ബ്ലോക്ക് ചെയ്യും. അതിനാണ് അൽ മഹ്ജൂർ അലൈഹി എന്ന് പറയുന്നത്. ആ ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഈ കടക്കാരുടെ കടം വീട്ടാൻ വേണ്ടി അയാളുടെ കൈവശമുള്ളൊരു വസ്തു അത് വിറ്റ് ആ കടം വീട്ടുവാൻ വേണ്ടി എന്ത് ചെയ്യും, കോടതി അയാളെ നിർബന്ധിക്കുന്ന സാഹചര്യം വരും. അപ്പൊ അങ്ങനെ ന്യായമായ കാരണങ്ങൾ കൊണ്ട് ആണ് പിന്നെ നിർബന്ധിക്കപ്പെടുന്നത് എങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ എന്ത് പ്രശ്നമല്ല, ഈ പരസ്പര തൃപ്തി എന്നുള്ളത് അവിടെ വരുന്നില്ല. എന്നാൽ അല്ലാത്ത രൂപത്തിലുള്ള കച്ചവടത്തിൽ തൃപ്തി എന്നുള്ളത് ഒരു നിബന്ധനയാണ്. അതേപോലെ തന്നെ അൻ യകൂന അൽ ആഖിദു ജായിസു തസറുഫ് ബി അൻ യകൂന കുല്ലു മിൻഹുമാ ഹുറൻ മുഖല്ലഫൻ റഷീദൻ, അഥവാ ഈ കരാറിലേർപ്പെടുന്ന ആൾ വാങ്ങിക്കുന്നവനും വിൽക്കുന്നവനും, അതാണ് ആഖിദ് എന്ന് പറഞ്ഞത്, അൻ യകൂന അൽ ആഖിദ്, കരാറിലേർപ്പെടുന്നവൻ ആയിരിക്കണം. ജായിസു തസറുഫ്, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താൻ ഷറഈയായി അനുവാദമുള്ളവനായിരിക്കണം, മനസ്സിലായില്ലേ. അപ്പൊ ഷറഈയായി ഇസ്ലാമികമായി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുവാൻ അനുവാദമുള്ള ആളായിരിക്കണം എന്ത് ഈ വാങ്ങുന്നവനും അതേപോലെ തന്നെ വിൽക്കുന്നവനും. ആരാണ് ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താൻ അനുവാദമുള്ള ആളുകൾ? ഒന്ന്, ഹുർറ്, സ്വതന്ത്രനായിരിക്കണം. അപ്പൊ അടിമക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുവാനുള്ള അനുവാദം ഇല്ല. അപ്പൊ അവിടെയാണ് സ്വതന്ത്രനായിരിക്കണം. ഹുറൻ, മുഖല്ലഫൻ, അതുപോലെ തന്നെ അയാൾ എന്തായിരിക്കണം, പ്രായപൂർത്തി എത്തിയ ആളായിരിക്കണം. അഥവാ അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ പിന്നെ പണ്ഡിതന്മാർ പൊതുവെ പറയാറുള്ളത് തമയ്യുസ്, പരസ്പര തനിക്ക് നഷ്ടം ലാഭം എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ആളായിരിക്കണം അത്. പിന്നെ അങ്ങനെ തമയ്യുസ് എത്തിയ ഒരു കുട്ടിക്ക് തന്റെ വലിയന്റെ തന്റെ രക്ഷാധികാരിയുടെ അനുവാദത്തോടു കൂടി ക്രയവിക്രയങ്ങൾ നടത്താം. ഇനി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലാത്ത നിലക്ക് ഒരാൾക്ക് പൊതുവെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തണമെങ്കിൽ അഥവാ ഇസ്ലാമികമായി പ്രായപൂർത്തി എത്തിയ സ്വതന്ത്രനായ ആളായിരിക്കണം. മൂന്നാമത്തെ വസ്ഫാണ് റഷീദൻ. റഷീദ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ള ആളായിരിക്കണം. അതായത് പറ്റിക്ക ഒരു പിന്നെ ബുദ്ധിയില്ലാത്ത ആളാകാൻ പാടില്ല, സഫീഹായ ആളാകാൻ പാടില്ല. ലാഭത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചൊന്നും അറിയാത്ത ആ രൂപത്തിലുള്ള ആളാകാൻ പാടില്ല. അപ്പൊ ഇവിടെ ഹുർറൻ സ്വതന്ത്രനായിരിക്കണം. മുഖല്ലഫൻ, മുഖല്ലഫ് എന്ന് പറഞ്ഞാൽ ബാലിഗ് ആഖിൽ. ബാലിഗ് എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്തുന്ന ആള്, ആഖിൽ ബുദ്ധിയുള്ള ആള്. അപ്പൊ പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ള ആളായിരിക്കണം എന്ത് പിന്നെ ഈ ക്രയവിക്രയം നടത്തുന്നത്. അതുകൊണ്ടാണ് മുഖല്ലഫ് എന്ന് പറഞ്ഞത്. ഇനി അതല്ലാതെ തമയ്യുസ് എത്തിയ കുട്ടി ഉണ്ടാവും, അതായത് എല്ലാ കാര്യങ്ങളൊക്കെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം, എല്ലാം അറിയുന്ന രൂപത്തിലുള്ള ആ ഒരു തന്റെ വിവേക എത്തിയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. ആ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വലിയന്റെ അനുവാദത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, കച്ചവടങ്ങൾ നടത്താം. അതിൽ തെറ്റില്ല. അതേപോലെ തന്നെ റഷീദൻ, റഷീദ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ക്രയവിക്രയങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവബോധമുള്ള ആള്, അതായത് പിന്നെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് തനിക്കുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവബോധമുള്ള ആള്. ആ എന്നാൽ ബുദ്ധിയില്ലാത്ത അത്തരം കാര്യങ്ങളെക്കുറിച്ച് തീരെ ബോധമില്ലാത്ത ആർക്കും പറ്റിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ആളുകൾ അവരെ ഈ ഒരു ഇനത്തിൽ നമ്മൾ പെടുത്തുകയില്ല. കാരണം സ്വാഭാവികമായും അവരെ കബളിപ്പിച്ചുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇടപാടുകൾ നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതൊരു നിബന്ധനയായി ഇവിടെ വച്ചിട്ടുള്ളത്. അപ്പോ രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് കച്ചവടം ശരിയാകാൻ അയ്യക്കൂനൽ ആഖിദു ജായിസു തസറുഫ് ബി അൻ യകൂന കുല്ലു മിൻഹുമാ ഹുറൻ മുഖല്ലഫൻ റഷീദൻ. ഈ കരാറിലേർപ്പെടുന്ന ആൾ അഥവാ വിൽക്കുന്നവനും വാങ്ങിക്കുന്നവനും ജായിസു തസറുഫ് സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടത്താൻ ഇസ്ലാമികമായി ശറഈയായി അനുവാദമുള്ള ആളായിരിക്കണം. ബി അൻ യകൂന കുല്ലു മിൻഹുമാ, അതായത് അവർ രണ്ടുപേരും ഇപ്രകാരമായിരിക്കണം. ഹുറൻ മുഖല്ലഫൻ റഷീദൻ, സ്വതന്ത്രനും പ്രായപൂർത്തിയെത്തിയവനും ബുദ്ധിയുള്ളവനും അതേപോലെ തന്നെ വിവേകവും സാമ്പത്തിക അവബോധവും ഉള്ള ആളായിരിക്കണം. ഇനി മൂന്നാമത്തെ നിബന്ധനയാണ് കച്ചവടം ശരിയാകാനുള്ള. ഈ നിബന്ധന കൂടിയാണ് നമ്മൾ ഈ ക്ലാസ്സിലെടുക്കുക. ബാക്കിയുള്ള നിബന്ധനകൾ ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും ബാക്കിയുള്ള നിബന്ധനകൾ. ഈ ഒരു നിബന്ധന കൂടിയാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത് ഇൻഷാല്ലാ. മൂന്നാമത്തെ നിബന്ധനയാണ് ഒരു കച്ചവടം ഇസ്ലാമികമായി ശരിയാകാനുള്ള മൂന്നാമത്തെ നിബന്ധനയാണ് അൻ യകൂനൽ മബീഉ മിമ്മാ യുബാഹുൽ ഇൻതിഫാഉ ബിഹി മുത്ലഖൻ, അഥവാ വിൽക്കപ്പെടുന്ന വസ്തു ഇസ്ലാമികമായി എന്ത് ചെയ്യണം, ഇസ്ലാമികമായി ഉപകാരമുള്ള ഉപയോഗിക്കൽ അനുവദനീയമായ സംഗതിയായിരിക്കണം. ഇവിടെ മുത്തലക്കൻ എന്ന് ഉദ്ദേശിച്ചത് ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകമായ ഘട്ടത്തിൽ അനുവദനീയമായി വരുന്നത് എന്നല്ല, അല്ലാതെ തന്നെ ഇസ്ലാമികമായി ഉപകാരമെടുക്കൽ എല്ലായ്പ്പോഴും അനുവദനീയമായി വരുന്ന വസ്തുവായിരിക്കണം, ഹലാലായ വസ്തുവാവണം എന്നർത്ഥം. കാരണം ചിലപ്പോൾ ചില വസ്തുക്കൾ നമുക്കറിയാം മുത്തറായിട്ട് അനിവാര്യത കാരണത്താൽ അനുവദനീയമാകുന്ന ഘട്ടങ്ങൾ വരും. ഇപ്പോൾ ശവം, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈ അൽ മൈത, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ശവം വിൽക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ശവം വിൽക്കാൻ പാടില്ല. എന്നാൽ ആ ശവം നമുക്ക് ശവത്തിൽ നിന്ന് ഉപകാരം എടുക്കൽ
മറ്റൊരു ഭക്ഷണം ഒരാൾക്ക് കിട്ടാതെ വരുന്ന അവസരത്തിൽ അയാളുടെ ജീവൻ നിലനിർത്താൻ ആ ശവം അനിവാര്യമായി വരികയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ അയാളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് അയാൾക്ക് ആ ശവത്തിൽ നിന്ന് ഭക്ഷിക്കാം എന്നാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ. പിന്നെ ഫമനിത്തുറഫി മഖ്മസത്തിൻ ഗൈറ മുതജാനിഫിൻ ഇസ്മിൻ എന്ന് പറയുന്ന ആ ഭാഗം, അങ്ങനെ വളരെ പിന്നെ ആ അത് കഴിക്കാൻ വേണ്ടി അത്രയധികം നിർബന്ധിതനാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, അവന്റെ അനിവാര്യതയുടെ തോതനുസരിച്ച് മാത്രം മുത്തറ് എന്ന നിലക്ക് എന്ത് ചെയ്യാം, അവന് അല്പം അവനെ ജീവൻ നിലനിർത്താനുള്ളത് ഭക്ഷിക്കാം. പക്ഷേ അങ്ങനെ ഭക്ഷിക്കാം എന്നുള്ളത് ഒരിക്കലും ആ ശവം വിൽക്കൽ അനുവദനീയമാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, മിമ്മാ യുബാഹുൽ ഇൻതിഫാഉ ബിഹി മുത്ലഖൻ, അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ അനിവാര്യതയ്ക്ക് വേണ്ടി അങ്ങനെ ഹലാലാകുന്ന സംഗതി എന്നല്ല, അല്ലാത്ത നിലക്ക് ഉപകാരമെടുക്കൽ ഉപയോഗിക്കൽ അനുവദനീയമായ വസ്തുക്കളായിരിക്കണം, ഹലാലായ വസ്തുക്കളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വിൽക്കേണ്ടത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായി നേരത്തെ സംസാരിച്ചത് കരാറിൽ ഏർപ്പെടുന്ന കച്ചവടത്തിൽ ഏർപ്പെടുന്ന വിൽക്കുന്നവന്റെയും വാങ്ങിക്കുന്നവന്റെയും തൃപ്തിയെ സംബന്ധിച്ചും അവർക്ക് രണ്ടാൾക്കും ശറഈയായി സാമ്പത്തിക ക്രയവിക്രയം നടത്തുവാൻ അനുവാദമുണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ രണ്ട് നിബന്ധനകൾ എന്ത് ചെയ്തത്, സംസാരിച്ചത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വിൽക്കപ്പെടുന്ന വസ്തുവിനെ കുറിച്ചാണ്. ആ വിൽക്കപ്പെടുന്ന വസ്തു അതെന്തായിരിക്കണം, അത് ഉപയോഗിക്കൽ അനുവദനീയമായ വസ്തുവായിരിക്കണം. എന്നാൽ ളറൂറത്തിന്റെ അവസ്ഥയിൽ അനുവദനീയമാകുന്ന വസ്തുവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത ളറൂറത്തല്ലാത്ത സാഹചര്യത്തിൽ തന്നെ അനുവദനീയമായി വരുന്ന വസ്തുവായിരിക്കണം. അപ്പൊ ഇവിടെ പിന്നെ നഫ്ഇല്ലാത്ത ഉപകാരമില്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഹറാമായ വസ്തുക്കളും വിൽക്കാൻ പാടില്ല. ഉപകാരമില്ലാത്ത വസ്തുവും വിൽക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഹറാമായ വസ്തുക്കളും വിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സമനിൽ കൽബ്, നായയെ വിൽക്കാൻ പാടില്ല. അപ്പൊ നായ അതിന് ചില ഘട്ടങ്ങളിൽ നമുക്ക് ഉപകാരം എടുക്കൽ അനുവദിച്ച ഘട്ടങ്ങളുണ്ട് അല്ലേ. അപ്പോ കാവല് വേട്ട പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപകാരം അനുവദിച്ച ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും നായയെ എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. ശവത്തെ വിൽക്കാൻ പാടില്ല. പിന്നെ ഒരുപക്ഷെ ശവത്തിന്റെ തൊലി ഉറക്കിട്ടിട്ട് ആ തൊലി എന്ത് ചെയ്യാം, ശുദ്ധീകരിച്ചെടുക്കാം. പക്ഷെ ആ അതിനുവേണ്ടി ആ ശവത്തെ എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. എന്നാൽ വിൽക്കൽ അനുവദനീയമായ ശവങ്ങളിൽ പെട്ടതാണ് നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവദിച്ചു തന്ന വെട്ടുകിളി, ജറാദ്, അതുപോലെ തന്നെ മത്സ്യം, ഇത് രണ്ടുമാണ് ശവങ്ങളുടെ ഇനത്തിൽ വിൽക്കൽ അനുവദനീയമായിട്ടുള്ളത്. അപ്പൊ പൊതുവെ ഈ നിബന്ധന സൂചിപ്പിക്കുന്നത് ഹറാമായതും യാതൊരു വിധത്തിലുള്ള ഉപകാരമില്ലാത്തതുമായ ഹറാമായ വസ്തുക്കളോ യാതൊരു വിധത്തിലുള്ള ഉപകാരമില്ലാത്തതായ വസ്തുവോ എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കൽ അനുവദനീയമല്ല. എന്നാൽ ശറഈ അനുവദിക്കുന്ന ഉപകാരമുള്ള ഹലാലായ വസ്തു ആണ് വിൽക്കൽ അനുവദനീയമായി വരുന്നത്. ഇതാണ് മൂന്നാമത്തെ നിബന്ധന. അപ്പൊ ഇൻഷാല്ലാ പിന്നെ ഈയൊരു വിഷയം നമുക്കറിയാം. പിന്നെ നമ്മളുടെ ഏകദേശം നാലോളം ഗ്രൂപ്പുകളിലുള്ള ആളുകൾ വളരെ കൃത്യമായി വിഷയങ്ങൾ പഠിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. നമ്മളുടെ ആദ്യം നമ്മൾ നടത്തിയിരുന്ന അറബിയിലുള്ള സക്കാത്തിന്റെ വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ നടത്തിയ കോഴിക്കോട് വെച്ചും അതുപോലെ തന്നെ കൊച്ചിയിൽ വെച്ചും നടത്തിയ രണ്ട് സക്കാത്തിന്റെ വർക്ക്ഷോപ്പുകൾ, ഇസ്ലാമിക് എക്കണോമിക്സിന്റെ സെമിനാർ, അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകളും ഇതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എഴുതിയെടുത്ത് വളരെ കൃത്യമായി പിന്നെ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാല്ലാഹ് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങൾ, ഇപ്പൊ എന്റെ സംസാരം നമ്മൾ ഇപ്പോ കഴിഞ്ഞ പാർട്ട് 1 നിങ്ങളുടെ കയ്യിലുണ്ടാവും, പാർട്ട് 2 ഈ സംസാരം വളരെ കൃത്യമായി ഞാൻ സംസാരിച്ച അതേ രൂപത്തിൽ തന്നെ എനിക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നതായാലും മതി, ടൈപ്പ് ചെയ്ത് അയക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അതിൽ വലിയ ഖൈറുണ്ടാവും ഇൻഷാല്ല. അത് ക്രോഡീകരിച്ച് അതിൽ വരുത്തേണ്ട മാറ്റത്തിരുത്തലുകൾ വരുത്തി നമുക്ക് മറ്റുള്ളവർക്ക് ലഭ്യമാകുന്ന നോട്ട്സ് അതുപോലെ തന്നെ ചെറിയ ലഘു പുസ്തകമായൊക്കെ നമുക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്നെ അറിയിച്ചാൽ, ഞാനുമായി ബന്ധപ്പെട്ടാൽ അതിലും വളരെ ഖൈറുണ്ടായിരിക്കും. ജസാക്കുമുള്ള ഖൈറൻ. ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളിപ്പോ ഒരു വളരെ ഹ്രസ്വമായ രൂപത്തിൽ ആണ് ഒരു പുസ്തകം നമ്മൾ അതിന്റെ ഫിഖ്ഹിയായ വശങ്ങൾ മാത്രം ചർച്ച ചെയ്ത് കടന്നു പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു വലിയ രൂപത്തിലുള്ള വിശദീകരണങ്ങളിലേക്ക് കടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അള്ളാഹുവിന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പഠനം നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വിശദീകരണമുള്ള ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ആ വിശദീകരണം നടത്താവുന്നതാണ് ഇൻഷാല്ല. ഈ ഗ്രന്ഥം നമ്മൾ പറഞ്ഞല്ലോ വളരെ ഹ്രസ്വമായ ലളിതമായ ഒരു ഗ്രന്ഥമാണ് മുഖ്തസറുൽ ഫിഖുൽ ഇസ്ലാമി എന്ന ഈ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യൂല, ഓരോ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യൂല. എന്നാൽ ഏറെക്കുറെ ഇൻഷാല്ല നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് പിന്നെ ഈ കിതാബുൽ ബുയൂഇനെ കുറിച്ച് ഏറെക്കുറെ ഒരാൾക്കൊരു ധാരണ അതിനെക്കുറിച്ച് ഇൻഷാല്ല ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാന തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വജസാകുമുല്ലാഹു ഖൈറാ.